Chapter number 4 finished.
Anjaam adhyayam paranjavasanipikkan pogi.
We are coming to chapter number 5.
Anjaam adhyayathil simhasathil irikkunnavante kayil agathum purathum oru mudra ittapustham kaanum.
We see in chapter number 5, somebody sitting on the throne and he has a book in his hand that is writing inside and on the back page, and it has 7 seals on it.
Onnamakkam nyasimhasathil irikkunnavante valangayil agathum purathum eduthulai yedu mudrayal mudrittor pustham kandu.
I saw a book in the hand of the one sitting in the throne, and that book has writing inside and on the cover pages, and it has 7 seals on it.
Aa pustham thurappanum adine mudra vettippanum yogyar aarullu en attuchathil ghoshikkunna shaktanaya oru dhoonayum kandu.
And I saw a very strong angels proclaiming, who is worthy to break the seal and open the book.
Pustham thurappano yokkuvano swargathilum bhoomiyilum bhoomikku keezhilum aarum kandilla.
I didn't see anybody either on heaven or on earth or anybody under the earth who was able to break the seal and open the book.
Pustham thurannu vaayippaarengilum adu nokkuvaanengilum yogyaraya aarum kaalaayikondu naan ethum karinju yogan naan karinju.
I began to weep into tears because I saw nobody who could break the seal and open the book.
Rupanalorthan ennodu karayunna yehuda gothrathil sangavum daavidine verumayavan pustham thurappanum pustham vaanuvanum thurappanum mudra vettippanum jayam praapichirikkunnu.
So one of the 24 elders told me, John, worry not, he who is the seed of David, he is able, and he is the lion of the lamb of Judah, he is able to get the book, break the seal and open it.
Aramakkam nasimhasathinte naal jeevide nalavil moopannaarude madhyathilum oru kunyaad arukkappettu pole nilkkunnathu.
As he told these words, I saw a lamb standing among the throne as if it is slain.
Praise the Lord.
Hallelujah.
Ee mudrayitta pusthakathe kurichu chila kaaryangal parayatte.
Let me tell you something about this sealed book.
Ee pusthakam agathum purathum mudrayittirikkya.
This book has sealing inside and outside.
Yedu mudrayal undu.
7 seals on it.
Ee pusthakam adhe swargathil ippol undu.
This book is in heaven now.
Ee bhoomiyil ദൈവം ന്യായവിധി അയക്കാൻ പോകുന്ന ന്യായവിധി സംബന്ധമായിട്ടുള്ള പുസ്തകമാണ് ഈ അകത്തും പുറത്തും മുദ്രയിട്ടിരിക്കുന്ന ഈ 7 മുദ്രകളാൽ നിറഞ്ഞ പുസ്തകം.
This book is the book of judgments. It tells the judgment that the Lord is going to send on earth.
ഞാൻ പറഞ്ഞല്ലോ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ യേശു മരിച്ചവരെയും ഉയർത്തെഴുന്നതിനാൽ ഈ ഭൂമിക്ക് ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ്.
Acts 17:31, I told you, because the Lord resurrected, it is sure that this world is going to face a judgment.
യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് മൂലം ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള ഉറപ്പ് ഈ ഭൂമിക്കുണ്ടെന്നുള്ള ഉറപ്പ് ലഭിച്ചിരിക്കുക.
We have the assurance that because of the resurrection of Jesus, this world has a judgment to face.
ഈ ഭൂമിക്ക് ന്യായവിധി നടത്തിയെങ്കിൽ മാത്രമേ ഈ ഭൂമിയെ ദുഷ്ടന്മാരെ ഇറങ്ങി വന്ന് ഇവിടെ വാഴുവാൻ തക്കണം സാധിക്കത്തുള്ളൂ.
Only if this world earth faces a judgment, saints of God can come down and rule on this earth.
അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പിതാവിന്റെ കയ്യിലിരിക്കുന്നത്.
That shows this book, this sealed book, is a book concerning this earth.
Praise the Lord.
Hallelujah.
പിതാവിന്റെ കയ്യിൽ ഈ പുസ്തകം ഇരിക്കുകയാണ്.
This book is in the hands of the Father.
ഒരേ ഒരു ചോദ്യം വരുന്നു.
Now comes a question.
മൂപ്പന്മാരോട് പറയാണ്,
one of the elders,
ദൂതൻ പറയാണ്,
one of the angels is telling,
പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര വെട്ടിപ്പാനും യോഗ്യനായിട്ട് ആരാണുള്ളത്?
Who is worthy to open the book and break the seal?
എന്തിനാണ് ചോദിച്ചെന്ന് അറിയാമോ?
You know why the question?
അതിനൊരു കാരണമുണ്ട്.
There is a reason.
ഈ പുസ്തകം തുറപ്പാന്റെ ഗുണം കുഞ്ഞാട് മാത്രമേ യോഗ്യനായിട്ടുള്ളൂ എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ആ സമയം ചോദിക്കാൻ കാരണം.
This question is asked because the angel wants to prove that the Lamb of God, that is the Son of God, is the only one person who is worthy to open this book.
നമ്മുടെ കർത്താവാണ്.
Our Lord is going to judge this world.
നമ്മുടെ കർത്താവാണ് യോഗ്യൻ.
He alone is worthy to do that.
താൻ കാൽവരിയിൽ മാനവജാതിക്ക് വേണ്ടി തന്റെ രക്തം ഊറ്റി കൊടുത്തതാണ്.
He shed his blood for human beings on the cross of Calvary.
എത്ര സൗജന്യമാണെന്ന് വിശുദ്ധന്മാർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
The saints say that it was freely that he gave his blood.
അധ്വാനിക്കുന്ന ഒരു മാറഞ്ഞു വെക്കുന്ന ഒരു എല്ലാവരും എന്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുന്നു.
Our Lord said, those who are working hard and heavily laden, you come unto me, I will give peace to your soul.
ഇതത്രേ രക്താദിവസം, ഇതത്രേ സുപ്രസാദ കാലമെന്ന് കർത്താവ് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു.
This is the day of salvation. This is the day of acceptance.
കൃപയാൽ നമുക്ക് വിശ്വാസത്തിലേക്ക് കടന്നുവരുവാൻ ഈ രക്തകരസ്ഥമാക്കുവാൻ ദൈവം നമുക്കിടയാക്കി.
By grace the Lord has helped us get this salvation now ours.
എന്നാൽ ഇന്ന് ലോകത്തിൽ വലിയൊരു ഗണം ഈ സുവിശേഷത്തെ പുറംകാലം കൊണ്ട് ചവിട്ടി കളയുന്നു.
But a great number of people in this world have set this gospel aside, set it behind them.
ഞാൻ സിനിമ ഞാൻ കാണുന്ന വ്യക്തിയല്ല.
I don't used watching films.
ഞാൻ ചെറുപ്പത്തിലുള്ള സമയം ഒന്ന് സിനിമ ഒന്നോ രണ്ടോ പ്രാവശ്യം സിനിമ കാണാൻ പോയിരുന്നു.
When I was a young boy, I watched films for a couple of times.
അന്ന് ഞാൻ തീരെ കുഞ്ഞായിരുന്നു.
I was a little boy.
സിനിമ കാണാനായിട്ട് ഞാൻ വണ്ടമ്മേട്ടിൽ ഞാൻ പത്താം ക്ലാസ് സ്നാനപ്പെട്ടു എന്നാ എന്റെ കൂട്ടുകാരെല്ലാം കൂടെ പിടിച്ചെന്നെ അവിടെ കണ്ടാ നല്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട്
പോയതാ. Though I had taken baptism at the age of 10, later on my friends compelled me, persuaded me and took me to the cinema theater.
അന്ന് പുല്ലുകൊണ്ടുള്ള ഒരു സിനിമ തിയേറ്റർ ആണ് കുമളിയിലുള്ളത്.
And the theater was thatched with grass.
അന്ന് തറയ്ക്ക് ടിക്കറ്റ് എടുത്തു.
And there was ticket to sit on the floor.
ഞാൻ ഇതിന്റെ കർട്ടൻ ഏറ്റവും മുന്നേ വന്നിരിക്കുന്നു.
I was sitting at the very front of the curtain, so close to the curtain in the theater.
സിനിമ കാണാൻ വന്നിരിക്കുകയാണ്.
To come to see the film.
അപ്പോഴാണ് പുറകിന്ന് ഒരു വലിയ ലൈറ്റ് ഇങ്ങോട്ട് വരുന്നത്.
Then I saw a huge light coming from behind.
ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു.
So then I turned to that light.
അപ്പോൾ ഞാൻ അവിടെ അതാ സിനിമ ആണ്.
So I thought that was the film.
ആ സിനിമ തീരുന്ന വരെ ഞാൻ ലൈറ്റ് നോക്കിക്കൊണ്ടിരുന്നു.
So until the film finished, I was looking at the light.
ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവരുടെ സിനിമ സീതയെക്കുറിച്ചാണ്. സീതയെക്കുറിച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണോ സിനിമ?
So when we all came out, you know, people began to tell about the main character, that is Sita. So I asked, what's that film? All the 2 hours I was watching the light coming from behind.
ഈ ഞാൻ പറഞ്ഞ താല്പര്യം ഈ സിനിമ തിയേറ്റർ കൊണ്ട് ഗുണമുണ്ടോ നന്ദിയുണ്ട്, ഗുണമുണ്ട് ദോഷമുണ്ട്.
But I'm telling you, there are good as well as bad things in it.
എന്നാൽ ഈ ജീസസ് പാഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റിന്റെ ഈ സിനിമ ഇറങ്ങിയ ശേഷം ഒരുപാട്
ഗുണമുണ്ടായിരുന്നു. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ ചിന്തിക്കുന്നത്, ആ നമ്മൾ പിടിയുമൊക്കെ കാണിച്ച് വടക്കനൊക്കെ സുവിശേഷം അറിയിക്കുന്നുണ്ടല്ലോ, ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ് അനേകർക്ക് പ്രയോജനപ്പെടും, ആ ഡിവിഡി പ്രയോജനപ്പെടും എന്ന് വിചാരിക്കും.
I believe when that is shown to so many people, especially in places like northern India, it's going to be very helpful.
കർത്താവിന്റെ വരവിനുമുമ്പായി സുവിശേഷം ലോകത്തിലെല്ലായിടത്തും അറിയിക്കപ്പെടണം.
The gospel is to be spread the world all over before the coming of
the Lord.
Today the gospel is being proclaimed through so many media.
Praise the Lord.
Hallelujah.
ഇതെങ്ങനെ സുവിശേഷം കേട്ടിട്ടും അത് തിരസ്കരിച്ചറിയുന്ന വലിയൊരു കൂട്ടമുണ്ട്.
There's a large number of people who just reject it. Though they hear it.
അവർ ദൈവത്തിനെ നിഷേധിക്കുന്നു.
They are the people who reject the Son of God.
അയാൾ ഒരു ന്യായവിധി ഉണ്ടെന്നുള്ളത് നിശ്ചയമാണ്.
Therefore it is sure that there is a judgment.
നമ്മുടെ കർത്താവ് ഈ ലോകത്തെ ന്യായീകരിക്കാൻ പോവുകയാണ്.
Because our Lord is going to judge this world.
ആ ന്യായവിധി സംബന്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ വെളിപ്പാട് സഞ്ചാതിയായി കാണും.
This book we see in Revelation chapter 5 is a book about the judgment of the world.
ഇത് വാങ്ങുവാൻ തക്കണ ആരും കാണായിക യോഹന്നാൻ കരയാൻ തുടങ്ങി.
John saw nobody worthy to buy it, so he began to weep.
യോഹന്നാൻ ദർശനം കാണുകയാണല്ലോ.
John is seeing only vision.
എന്നാൽ ദൈവസഭയിൽ തന്നെ ഉള്ള ഒരു മൂപ്പൻ എഴുന്നേറ്റ് പറഞ്ഞു.
But one of the elders in the church of God, he stood up and said, John, don't weep.
Andrews was ano ivide irikkuna Dilipar ano aara parayan ponnu ariyalla.
Who is going to say that? Either Pastor Andrews or Brother Dilip, I don't know.
Enna parayan ponnu,
what is it that we are going to say?
Yohanan karayanda,
John, weep not.
യഹൂദാഗോത്ര സംഘവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്രയൊട്ടിപ്പാനും ജയം പ്രാപിച്ചിരിക്കുന്നു.
The one who is the lion of the tribe of Judah and is the root of David, the house of David, he is able to buy the book and open the seal.
അവനാണ് പൊട്ടിപ്പാൻ യോഗ്യൻ.
He is worthy to open it.
അവനാണ് അതിനു വേണ്ടി രക്തം കൊടുത്തത്.
He gave his blood for that.
അവനാണ് ജയം പ്രാപിച്ചിരിക്കുന്നത്.
He is the victorious one.
അപ്പോൾ യോഹന്നാന്റെ വലിയ സന്തോഷമായി.
Now John is happy.
കരച്ചിലൊക്കെ മാറ്റി.
He no more weeping.
യഹൂദാഗോത്ര സിംഹത്തോട് കാണാൻ ഇറങ്ങിയിരുന്നു നോക്കിയിരിക്കുകയാണ്.
He just turned round to see the lion of the tribe of Judah.
നോക്കിയപ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാട് വന്നിരിക്കുന്നു.
So what he saw was a lamb as if it is cut.
യോഹന്നാന് സംശയം വന്നില്ല.
John had no doubt.
അതോ സംശയിച്ചാൽ.
Even if you doubt.
യോഹന്നാനെ നീ ഭാരപ്പെടണ്ട.
John, don't worry.
ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് തന്നെയാണ് യഹൂദാഗോത്രത്തിന്റെ സിംഹം.
This lamb slaughtered. This lamb himself is the lion of the tribe of Judah.
ഈ പ്രത്യേക സന്ദർഭത്തിൽ അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടായി പ്രത്യക്ഷപ്പെടാനുള്ള കാരണം എന്താണ്?
Why he appeared as the slaughtered lamb?
താനാണ് ഇതിനു വേണ്ടി ഭൂമിക്ക് വേണ്ടി മാനവജാതിക്ക് വേണ്ടിയും ഈ ഭൂലോകത്തിന് വേണ്ടിയും കാൽവഴിയിൽ മരിച്ചതെന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്.
The reason why he appears as a slaughtered lamb because he wants to prove that he is the one who died for the salvation of the world.
ഞാൻ ഒരു കാര്യം നിങ്ങളെ വ്യക്തമായിട്ട് പറയാം.
I tell you one thing clearly.
നമ്മൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടു.
We are all safe.
നമ്മുടെ ശരീരത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല.
Our body has no change.
നമ്മുടെ അകത്ത് മാത്രമേ ചേഞ്ച് ഉള്ളൂ.
Change only inside.
നമ്മുടെ ബോഡിക്ക് മാറ്റം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്.
There are some people who say that their body also changed after they got saved.
ഇപ്പോൾ ദേശമെന്ന് നമുക്ക് രണ്ട് ഇടി കൊടുക്കാനുള്ള ഇതിൽ നിൽക്കുന്നു.
Because even that when we are angry, we are ready to punch others.
And നമ്മുടെ ബോഡിക്ക് ഒരു വ്യത്യാസം വന്നിട്ടില്ല.
Because our body has no change.
എന്നാൽ അകത്താണ് നമുക്ക് വ്യത്യാസം വന്നിരിക്കുന്നത്.
Change only inside.
നമ്മുടെ ബോഡിക്ക് ചേഞ്ച് വരും നമ്മുടെ കർത്താവിന്റെ വരവെങ്കിലാ.
I tell you, the body changes when our Lord comes.
അന്നാണ് നമ്മുടെ ആഴ്ച ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തും.
And that day he will change our low body and it will be transformed into the shape of his glorious body.
മനുഷ്യന്റെ പാപം നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുകയാണ്.
Because of the sin of man, this earth is also under curse.
ഈ ഭൂമിയെ പുതുക്കിപ്പണിഞ്ഞപ്പോൾ ഒരു സ്വർഗീയ ലോകമായിരുന്നു.
When the Lord renewed this earth, it was a divine body.
മനുഷ്യന്റെ പാപം നിമിത്തം ഈ ഭൂമി ശാപത്തിന് കീഴിലായി.
Because of human sin, this earth came under curse.
എന്നാൽ ഈ ഭൂമി സാത്താന്റെ കൈവശത്തിരിക്കുകയാണ്.
And now this earth is in the hands of Satan.
Oh, യേശു സാത്താൻ യേശു എന്ന് പറഞ്ഞു, നീനെ നമസ്കരിക്കാമെങ്കിൽ ഈ ഭൂമി ഞാൻ തന്നേക്കാം എന്ന്
പറഞ്ഞു. Once Satan told our Lord Jesus Christ, can you bow before me, then I will give you the entire world. The Lord didn't dispute with him. Because the Lord knows that the whole world under the authority of the devil. And the devil is the prince of this world. This earth was created for men. Now it is in the hands of the devil. It was to get it back that the Lord died on
Calvary.
But still, the devil claims that it is his and he is ruling as the prince of this world. This sealed book is a book concerning all these things. And some people say that it is the title deed of the earth.
ഏതായി അറുക്കപ്പെട്ട കുഞ്ഞാറ് പിതാവിന്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം വാങ്ങിച്ചപ്പോൾ അവർ പാട്ടിലും ശ്രദ്ധിക്കണം.
Anyway, I tell you, when the slaughtered lamb received the book from the hands of the Father, they are singing a song. You can see that song. They sing the song telling, Lamb, you were killed. With your blood, you have bought us. You made us kings and priests. We will reign, we will rule on this earth. When he took this book, they say, we will rule on this earth.
അപ്പൊ ഭൂമിയിൽ വാഴുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഭൂമി സംബന്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പിതാവിന്റെ കയ്യിൽ ഇരുന്നത്.
When it says we will rule on this earth, that means this book is concerning the ownership of the earth.
ഏഴ് മുദ്രയും പൊട്ടിക്കുന്ന ഭാഗങ്ങളാണ് ആറാം അധ്യായം നമ്മൾ കാണുന്നത്.
In chapter number 6 we see the lamb opening all the 7 seals one after another.
അത് ഈ 13-ാം അധ്യായം ഈ 13-ാം അധ്യായം ഈ തൃക്കോർവ് ബന്ധത്തിൽ ഞാൻ ഈ അധ്യായങ്ങളെല്ലാം ഓടിച്ച് നാളെ പറയാൻ പോവുകയാണ്.
So I'll be telling you all these things in relation with the beast in chapter number 13 in the coming days.
നമുക്ക് അതിന്റെ ബാക്കി ഭാഗങ്ങളെ ചിന്തിച്ച് അവസാനിപ്പിക്കാം.
Let us think about the rest of the things also.
എട്ടാം അതിന്റെ ആറാമത്തെ വാക്യം.
സർവഭൂമിയിലേക്ക്
അയച്ചിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കളായ ഏഴ് കണ്ണുണ്ട്.
And this lamb had seven horns and seven spirits, that is seven eyes and lights sent to all the different parts of the world.
ഒരു കുഞ്ഞാടിനെ കണ്ടു.
I saw a lamb.
കുഞ്ഞാട് എന്നുള്ള പദം 22 പ്രാവശ്യം വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്.
The book of Revelation says the word lamb 22 times.
എഴുതിയിരിക്കുക.
You can take it down, the references.
വെളിപാട് പുസ്തകത്തിൽ 22 പ്രാവശ്യം കുഞ്ഞാട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
22 times the book says the word tells the word lamb.
അഞ്ചാം അധ്യായം എട്ടാം വാക്യം.
Number 1 chapter 5 verses 8.
12ാം വാക്യം.
Then verses 12.
13ാം വാക്യം.
Verses 13.
ആറാം അധ്യായം ഒന്നാം വാക്യം.
6:1.
16ാം വാക്യം.
Verses 16.
7:9.
Chapter 7 verses 9.
10.
Verses 10.
14.
14.
17.
Verses 17.
12ാം അധ്യായം 11ാം വാക്യം.
Chapter 12 verses 1. Verses 11.
14ാം അധ്യായം 11. 14ാം അധ്യായം 1ാം വാക്യം.
Chapter 14 verses 1.
4ാം വാക്യം.
Verses 4.
15ാം അധ്യായം 3ാം വാക്യം.
Chapter 15 verses 3.
17ാം അധ്യായം 14ാം വാക്യം.
17 verses 14.
19ാം അധ്യായം 7ാമത്തെ വാക്യം.
Chapter 19 verses 7.
9ാം വാക്യം.
Verses 9.
21ാം അധ്യായം 14ാം വാക്യം.
Chapter 21 verses 14.
22ാം വാക്യം.
Then verses 22.
23ാം വാക്യം.
Verses 23.
27ാം വാക്യം.
27.
22ാം അധ്യായം 1ാം വാക്യം.
Chapter 22 verses 1.
3ാം വാക്യം.
And verses 3.
ഇങ്ങനെ 22 പ്രാവശ്യം കുഞ്ഞാറെന്നുള്ള പദം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്.
Thus we can see the word lamb mentioned 22 times in the book of Revelation.
അതിന് ഏഴ് കൊമ്പുണ്ട്.
And the lamb had seven horns.
ഏഴ് കൊമ്പ് എന്നുള്ളത് ക്രിസ്തുവിന്റെ രക്ഷണ വേളയുടെ പൂർണ്ണതയെ കാണിക്കും.
And these seven, it gives us the perfection of the act of salvation, perfection of the work of salvation of God.
എരുശലേം ദേവാലയത്തിൽ യാഗപീഠം ഉണ്ടായിരുന്നു.
The temple of Jerusalem had an altar for sacrifice.
അതിന് നാല് കൊമ്പുകൾ ഉണ്ടായിരുന്നു യാഗപീഠത്തിൽ.
And the altar of sacrifice had four horns.
പുറപ്പാട് പുസ്തകം 29:12.
Exodus 29:12.
പുറപ്പാട് 27:2.
Again Exodus 27:2.
ആരെങ്കിലും ഒരാളെ കൊന്നിട്ട് ഓടിച്ചെന്ന് ഈ യാഗപീഠത്തിന്റെ കൊമ്പെ പിടിച്ചാൽ മതി, അവൻ രക്ഷ പ്രാപിക്കുമായിരുന്നു.
If anybody committed a murder, if he ran to the temple and ran to the altar and holds one of the thorns, he will be saved.
അദോനിയാവ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഓടിപ്പോയി കൊമ്പെ പിടിച്ചു.
The man named Adoniah once ran to the temple and he held one of the horns.
1 രാജാക്കന്മാർ 2ാം അധ്യായം 19ാം വാക്യം.
1 Kings 2:19.
ഞാൻ പറഞ്ഞത് എന്നാൽ ആ കൊമ്പ് പിടിച്ചിട്ടും രക്ഷപ്പെടാത്ത ആൾക്കാർ.
What I'm telling, there were people who could not be spared, who could not save themselves even when they ran to the altar and held one of the horns.
അതിനൊന്നും ഒരു പൂർണ്ണതയില്ലായിരുന്നു.
Because it had no perfection.
എന്നാൽ നമ്മുടെ കർത്താവാകുന്ന കൊമ്പ്, ആ രക്ഷന്റെ പ്രവർത്തന കൊമ്പ് പിടിക്കുന്നവർക്കെല്ലാവർക്കും വിടുതലുണ്ട്.
But the act of salvation brought by the Lord Jesus Christ, that is perfect. Everyone who holds on it, he has complete salvation.
ഈ കൊമ്പെന്തിനെ കാണിക്കുന്നു?
വാട്ട് ഡസ് ദ ഹോൺ ഷോ?
ഞാനാണ് രക്ഷിപ്പാൻ മതിയായെന്ന് കാണിക്കുന്നു.
ഇറ്റ് ഈസ് ഐ ആം ഏബിൾ ടു സേവ്.
യേശു രക്ഷാപൂർത്തി വരുത്തുന്നവനാണ്.
ജീസസ് ബ്രിങ്സ് പെർഫെക്ഷൻ ഓഫ് സാൽവേഷൻ.
എബ്രായ ലേഖനം 10ാം അധ്യായം 14ാം വാക്യം.
ഹീബ്രൂ 10:11.
എബ്രായർ 7:25
ഹീബ്രൂ 7:25
പ്രൈസ് ദി ലോർഡ്
ഹല്ലേലൂയ
ഞാൻ ഇനി ബാക്കിയുള്ളത് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം
ലെറ്റ് മീ ഗോ ഫോർവേർഡ്
ഈ പുസ്തകം പുത്രൻ വാങ്ങി
ദി ലോർഡ് ദി സൺ ടു ദി ബുക്ക്
വാങ്ങിയപ്പോൾ നാല് ജീവികളും ഇങ്ങനെ എട്ടാം വാക്യത്തിലേക്ക് വന്നത് ഒരു ഒരാശയക്കുഴപ്പം കൂടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ് വാങ്ങിയപ്പോൾ നാല് ജീവികളും 24 മൂപ്പന്മാർ ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ദൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാറിന്റെ മുൻപാകെ വീണു
ആസ് ദി ലോർഡ് ടുക്ക് ദി ബുക്ക് ദി 24 എൽഡേഴ്സ് ആൻഡ് ദി ഫോർ ബീസ്റ്റേഴ്സ് Everyone with a lyre in his hand and the incense burning in their hands, they stood before the Lamb.
പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര ഒട്ടിപ്പാനും നീ യോഗ്യൻ.
They began to say together, Lamb, you are worthy to take the book and open the seal.
നീ അറിയപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി
യു വർ സ്ലോട്ടേർഡ് ആൻഡ് വിത്ത് യുവർ ബ്ലഡ് യു പർച്ചേസ്ഡ് അസ് ഫ്രം ഓൾ ദ ട്രൈബ്സ് ഓൾ ദ റേസസ് ഓൾ ദ ലാംഗ്വേജസ് ആൻഡ് ഓൾ ദ നേഷൻസ് യു പർച്ചേസ്ഡ് അസ് ഫോർ യുവർ ഗോഡ്
ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു
യു മേഡ് ദം കിങ്സ് ആൻഡ് പ്രീസ്റ്റ്സ് ഫോർ അവർ ഗോഡ്
അവർ ഭൂമിയിൽ വാഴുന്നു എന്ന ഒരു പുതിയ പാട്ട് അവർ പാടുന്നു
ആൻഡ് നൗ ദേ ബിഗാൻ ടു സിംഗ് എ ന്യൂ സോങ് ടെല്ലിംഗ് ദേ ആർ റൂളിംഗ് ഓൺ ദി എർത്ത്
ഈ പത്താം വാക്യത്തിൽ ആശയക്കുഴപ്പം
ദേ ഇസ്